ഇത് SBS റേഡിയോ മലയാളം.
ഓസ്ട്രേലിയയെ മുഴുവൻ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞയാഴ്ച ബ്രിസ്ബനിൽ ഇന്ത്യൻ വംശജനായ ഒരു ബസ് ഡ്രൈവറെ ചുട്ടുകൊന്ന സംഭവം. മൻമീത് അലീഷർ എന്ന പഞ്ചാബി വംശജനെയാണ് ബസ്സിനുള്ളിൽ വച്ച് ഒരു യാത്രക്കാരൻ തീവച്ചുകൊന്നത്. ഇന്ത്യൻ വംശജർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും വലിയൊരു ഞെട്ടലായിരുന്നു ഈ സംഭവം. എന്നാൽ ഇത് കൂടുതലായി ബാധിച്ച ഒരു വിഭാഗമുണ്ട്, ഓസ്ട്രേലിയയിലുള്ള 10,000-കണക്കിന് ബസ് ഡ്രൈവർമാർ. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്ന ഒരു അപകടമാണ് ഇതെന്ന ആശങ്കയാണ് പല ബസ് ഡ്രൈവർമാർക്കുമുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 100,000-ക്കണക്കിന് മലയാളികളാണ് ബസ് ഡ്രൈവർമാരായി ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നത്. ബ്രിസ്ബൻ സംഭവത്തിന് ശേഷം മലയാളി ബസ് ഡ്രൈവർമാർക്കുള്ള ആശങ്കയെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയെത്തുന്ന ഒട്ടേറെ മലയാളികൾ തിരഞ്ഞെടുക്കുന്ന ഒരു ജോലിയാണ് ബസ് ഡ്രൈവിംഗ്. മറ്റു ജോലികൾ ഉപേക്ഷിച്ച് പോലും ബസ് ഓടിക്കാനായി ഇറങ്ങുന്നവർ.
ബസ് ഡ്രൈവറായി ഞാൻ മെയിൻ ആയിട്ട് തീരുമാനിച്ചത് ജോബ് പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാല് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജോബ് പ്രൊട്ടക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഞാനായിട്ട് കൊണ്ടുപോയി എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്തപ്പോ ഞാൻ മൊബൈലിൽ സംസാരിക്കുകയോ ഓടിച്ചോണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പാസഞ്ചർ അസോൾട്ട് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ എന്റെ ജോലി കൊണ്ടുപോയി കളയുക എന്നല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജോബ് എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണ്.
മെൽബണിൽ ഏറെ വർഷങ്ങളായി ബസ് ഓടിക്കുന്ന അജീഷ് അഹമ്മദാണ് ഇത്. മറ്റു ജോലികളെ അപേക്ഷിച്ച് പല മെച്ചങ്ങളും ബസ് ഓടിക്കുന്നതിന് ഉണ്ടെന്ന് അജീഷ് പറയുന്നു.
അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് ഫൈനാൻഷ്യലി ഇറ്റ് ഇസ് നോട്ട് ബാഡ്. യു ക്യാൻ മേക്ക് അറൌണ്ട് 80K to 70K ഇഫ് യു വർക്ക് ഓവർ ടൈം. അപ്പൊ അതൊരു ഇതാണ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോബായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ 8 hours ജോലി ഒന്നു തിരിച്ചു വരുന്നു, പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്കൊരു ആവശ്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ജോബായിട്ടാണ് എനിക്ക് തോന്നിയത്.
സിഡ്നിയിൽ ഡ്രൈവറായ ബാബു ദേവസിയും ഈ ജോലി തിരഞ്ഞെടുത്തത് സമാനമായ കാരണങ്ങൾ കൊണ്ട് തന്നെ.
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പബ്ലിക്കായിട്ട് കോണ്ടാക്ട് ഉള്ള ജോബ് ചെയ്യുന്നത് വളരെ താല്പര്യമുള്ള ഒരാളാണ്. പിന്നെ ബസ് ജോലി ഒരു ഷിഫ്റ്റ് വർക്കാണ്. അപ്പം നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഷിഫ്റ്റ് തിരഞ്ഞെടുക്കാനും സാധ്യതകളെല്ലാം ഉണ്ട്. പിന്നെ ശമ്പളം ആണെങ്കിലും അത്ര മോശമല്ലാത്തൊരു ശമ്പളം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ബസ് ജോലി പ്രിഫർ ചെയ്യാൻ കാരണം.
എന്നാൽ തൊഴിൽ സുരക്ഷയും സാമ്പത്തിക സുരക്ഷയുമെല്ലാം നൽകുന്ന ഈ ജോലിയിലുള്ളവർക്ക് വലിയൊരു ഞെട്ടലായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച കേട്ട വാർത്ത.
A bus driver on his morning route burned to death at the wheel after being drenched in a flammable liquid and set alight.
A shocking incident being reported from Australia as an Indian migrant was burned to death in Brisbane. 29-year-old bus driver Manmeet
Alisha. ഓടുന്ന ബസ്സിൽ വെച്ച ഒരു യാത്രക്കാരൻ ഡ്രൈവറുടെ ദേഹത്ത് ഇന്ധനമൊഴിച്ച് തീ കൊളുത്തുന്നു. സീറ്റ് ബെൽറ്റ് പോലും അഴിക്കാനാകാതെ മൻമീത് അലീഷർ എന്ന ഡ്രൈവർ വെന്തുരുകി മരണത്തിന് കീഴടങ്ങുന്നു.
നമുക്കും ഇത് എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമായിരുന്നല്ലോ. അൺഫോർച്ചുനേറ്റ്ലി അവന് സംഭവിച്ചില്ല എന്നാണ് എനിക്കന്ന് അന്നേരം എൻ്റെ മനസ്സിൽ കൂടെ പോയത്. കാരണം ഞാൻ ആ സെയിം സ്റ്റോപ്പിൽ കൂടെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ സർവീസ് ചെയ്യുന്നതാണ്.
മൻമീത് അലീഷറെ പോലെ ബ്രിസ്ബൻ കൗൺസിലിന്റെ തന്നെ ബസ് ഓടിക്കുന്നയാളാണ് എബി അഗസ്റ്റിൻ. ഒരേ റൂട്ടിൽ ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് ഇത്തരമൊരു അപകടം പറ്റിയതിന്റെ ഞെട്ടലിൽ നിന്ന് എബി ഇനിയും മോചിതനായിട്ടില്ല.
അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആ സ്റ്റോപ്പിൽ കൂടെ പല പ്രാവശ്യം പോയി. ഇപ്പോഴും ഒത്തിരി ഫ്ലവേഴ്സും കാൻഡിൽസും എല്ലാം അവിടെ ലൈറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ആൾക്കാർ നമ്മളോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നു. അപ്പോൾ എന്താ പറയുന്ന അതിന്റെ ഫീലിംഗ് ഒരു ബസ് ഡ്രൈവർ ഒരാൾക്ക് മനസ്സിലാകത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഓരോരുത്തരും ബസ്സിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം അവരുടെ ബാഗിലേക്കാണ് നോക്കുന്നത്. കയ്യിലെന്തെങ്കിലും സാധനം കരുതിയിട്ടുണ്ടോ മേക്ക് ഷുവർ ചെയ്തിട്ടാണ് എല്ലാവരും നമ്മൾ പിന്നെ ഒരു ബസ്സിൽ കയറ്റാറ്.
ബ്രിസ്ബനിലുള്ള ഡ്രൈവർമാർക്ക് മാത്രമല്ല ഇത് ആശങ്കയാകുന്നത്, മറ്റു നഗരങ്ങളിലെ ഡ്രൈവർമാരും ആശങ്കയിലാണ്. ഇത്തരമൊരു അപകടം എവിടെയും ആർക്കും എപ്പോഴും സംഭവിക്കാം എന്ന പേടിയാണ് മെൽബണിലെ അജീഷ് അഹമ്മദും സിഡ്നിയിലെ ബാബു ദേവസിയും പങ്കുവയ്ക്കുന്നത്.
ഒരിക്കലും ആ മനുഷ്യൻ ഒരിക്കലും അങ്ങനെ ആയിരിക്കും അദ്ദേഹത്തിന്റെ മരണം എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം സാധാരണ ജോലിക്ക് പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു എന്താ പറയാ സ്പാൻ ഓഫ് സെക്കൻഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ അങ്ങനെ ഒരു സംഭവം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താണ് സംഭവിക്കാൻ നമുക്ക് അറിയാൻ പറ്റില്ല. ആ ഡ്രൈവറും മരണപ്പെട്ടു. ബ്രിസ്ബനിലെ ഗവൺമെന്റിനോ അല്ലെങ്കിൽ ആ കമ്പനിക്കോ എന്തെങ്കിലും നഷ്ടമുണ്ടോ? നഷ്ടം എന്ന് പറഞ്ഞാൽ ആ ബസ് കത്തി എന്നുള്ള നഷ്ടം ഉണ്ടാവും. അത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യും. അവർ നാളെ അവർക്ക് പുതിയൊരു ബസ് ഇറക്കും. അവർ പുതിയൊരു ഡ്രൈവർ റിക്രൂട്ട് ചെയ്യും. ആ പുതിയ ഡ്രൈവറോട് അതിൽ ജോലി ചെയ്യുന്നു. അത് മറന്നു. അത് ഈ സംഭവം ഏതാനും ദിവസം കഴിഞ്ഞാൽ പിന്നെ ആരും ചർച്ച ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോ ഒരുപാട് ഇന്ത്യൻ ഡ്രൈവേഴ്സ് ഉണ്ട് ഇപ്പോ ഞങ്ങളുടെ ഡിപ്പോയില്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇതിങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ എന്തെങ്കിലും കയ്യിൽ ഒരു ആയുധം പോലെ എന്തെങ്കിലും കരുതുന്നത് നല്ലതല്ലേ എന്നുള്ള ഒരു ചിന്ത നമ്മൾക്ക് നമ്മളെ ഇടയിൽ ഡിസ്കസ് ചെയ്യാറ്. പക്ഷെ ഇതാരും കൊണ്ടുനടക്കുന്നുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ കൊണ്ടുനടക്കുന്ന നല്ലത് എന്നുള്ള ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ
ക്രിസ്ബനിലെ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോ ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് എനിക്ക് വളരെ കൺസേൺ ആണ്. അതായത് സേഫ്റ്റി സൈഡ് ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. പാസഞ്ചേഴ്സ് വണ്ടി കയറുമ്പോഴും അവരുടെ മൂവ്മെന്റ് എല്ലാം നമ്മളെപ്പോഴും മോണിറ്റർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഉള്ള സൗകര്യങ്ങളൊക്കെ വെച്ചിട്ട് ബസ്സിലെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തില് ഓഫീസിൽ ബന്ധപ്പെടാനുള്ള എല്ലാ സൗകര്യവും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്.
നമ്മൾ കാറിലോ ബൈക്കിലോ സൈക്കിളിലോ ഒക്കെ റോഡുകളിലൂടെ പോകുമ്പോൾ റോഡിലെ രാജാക്കന്മാരായാണ് ബസ്സുകളെ തോന്നുന്നത്. അത് ഓടിച്ചുകൊണ്ട് പോകുന്ന ഡ്രൈവർമാരുടെ ജോലിയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്തതാണെന്ന് തോന്നാറുണ്ട്. എന്നാൽ ഈ ജോലി നൽകുന്ന സ്വാതന്ത്ര്യങ്ങൾക്കിടയിലും ജോലിക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഡ്രൈവർമാർ പറയുന്നു. ഒരുപക്ഷെ പുറത്തു നിൽക്കുന്നവർക്കോ ബസ്സിൽ യാത്ര ചെയ്യാൻ കയറുന്നവർക്കോ ഒരിക്കലും മനസ്സിലാകാത്ത നിരവധി സാഹചര്യങ്ങളാണ് ഡ്രൈവർമാർ നേരിടേണ്ടി വരുന്നത്.
ഒരു ബസ് ഡ്രൈവറിന് വളരെയധികം ആശങ്കകളുണ്ട്. കാരണം ഇത് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു പബ്ലിക്കായിട്ടുള്ള കോണ്ടാക്ട് വരുന്ന ജോബാണ്. അപ്പോൾ പല രീതിയിലുള്ള ആൾക്കാരാണ് ഇതിനകത്ത് യാത്ര ചെയ്യുന്നത്. മദ്യപിച്ച് വരുന്നവരുണ്ടാകാം, ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. ഇതൊന്നും അല്ലെങ്കിൽ തന്നെ വളരെ അഗ്രസീവായിട്ടുള്ള ആൾക്കാർ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം മാത്രമല്ല പല രാജ്യത്തുനിന്നുള്ള ആൾക്കാർ, പല കൾച്ചറിലുള്ള ആൾക്കാർ. അപ്പൊ സ്വാഭാവികമായിട്ടും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഡ്രൈവേഴ്സിന് ഉണ്ടാകാറുണ്ട്. ചിലര് അവർക്ക് ഇഷ്ടപ്പെടുന്നിടത്ത് ഇറക്കി വിട്ടില്ലെങ്കിൽ മോശമായ രീതിയിൽ സംസാരിക്കാം. അതല്ലെങ്കിൽ അവർ കൈ കാണിക്കുന്നിടത്ത് നിർത്തി പിക്ക് ചെയ്തില്ലെങ്കിൽ അതിന് നമ്മളെ മോശമായ രീതിയിൽ നമ്മളോട് പെരുമാറാം. കൂടാതെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്തായിട്ട് അനുഭവപ്പെടുന്ന യങ്സ്റ്റേഴ്സ്, അതായത് 18, 20, 22 വയസ്സുള്ള ചെറുപ്പക്കാർ പിള്ളേര്, പ്രത്യേകിച്ച് വീക്കെൻഡുകളിൽ അവര് ടിക്കറ്റ് എടുക്കില്ല, അതിനോടൊപ്പം തന്നെ ബസ്സിൽ കൂട്ടമായിട്ട് വന്ന് കയറുകയും 8-10 പേരൊക്കെ ഒരുമിച്ച് കയറുകയും വെറുതെ ഡ്രൈവർ അബ്യൂസ് ചെയ്യും, മറ്റു പാസഞ്ചേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും, ഇങ്ങനെയുള്ള ബസ്സിലെ സീറ്റ് കീറുക, അതല്ലെങ്കിൽ ക്യാമറ തല്ലി പൊളിക്കുക, സെക്യൂരിറ്റി ക്യാമറ, അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളത് ബന്ധപ്പെട്ട സൂപ്പീരിയേഴ്സിനെ അറിയിക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിലൊന്നും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാനൊന്നും നമുക്ക് പറ്റുന്ന വരില്ല. നമ്മള് പലതും കണ്ടില്ലെന്ന് നടിക്കും. അതല്ലാതെ നമ്മൾ അതിനെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരിൽ നിന്നും വളരെ മോശമായ ഒരു പെരുമാറ്റങ്ങൾ വീണ്ടും ഉണ്ടാകും.
എനിക്കും ഇതേപോലെ ഉള്ള സംഭവങ്ങൾ ഇതേപോലെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഗൗരവമായിട്ടില്ല. ഇപ്പൊ എനിക്ക് ഒന്നര മാസം ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരു അപ്പർച്യൂണിറ്റിയാണ്. അദ്ദേഹം അദ്ദേഹം ഒരു സ്റ്റോപ്പിൽ നിന്ന് പെട്ടെന്ന് ഞാൻ ഡോറ് തുറന്നു. ഡോറിന് അദ്ദേഹം ഉള്ളിൽ കയറി. അദ്ദേഹം ഭയങ്കര ഒച്ച വെച്ചിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ ലോസ്റ്റ് ആണ്, എനിക്ക് എന്റെ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കര ഒച്ചത്തിൽ സംസാരിച്ചു എന്നോട്. അപ്പൊ ഞാൻ നിങ്ങൾ ഇരിക്കുന്ന പറഞ്ഞ് റിലാക്സ് ചെയ്യാന്ന് പുള്ളി പിന്നെ എന്താ പറയാ ഡിസ്ക്രിമിനേഷനിലേക്ക് അദ്ദേഹം അത് ത്രെട്ടനായിട്ട് എന്നെയും ത്രെട്ടൻ ചെയ്യുക, ബസ്സിലുള്ള പാസഞ്ചേഴ്സിനെയും ത്രെട്ടൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് പേടിച്ചിട്ട് ഒരു പാസഞ്ചർ ഇറങ്ങിപ്പോയി അടുത്ത സ്റ്റോപ്പിൽ തന്നെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങള്. അപ്പൊ അത് ബ്രിസ്ബനിൽ സംഭവിച്ചെന്ന് പറഞ്ഞാല് അങ്ങനത്തെ സംഭവമല്ല ഇത്. ആക്രമിക്കണം പറഞ്ഞിട്ട് മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്തതാണ് ഇത്. ഇതല്ല, ഇത് അയാൾക്ക് അയാൾ ഫ്രസ്ട്രേറ്റഡ്.
ഇത്തരത്തിലുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബ്രിസ്ബനിൽ നടന്നതുപോലുള്ളൊരു ആക്രമണം ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. സാധാരണ രീതിയിൽ യാത്രക്കാരുടെ ഭാഗത്തുനിന്നോ മറ്റോ മോശം പെരുമാറ്റമുണ്ടായാൽ അത് എത്രയും വേഗം റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകളാണ് ഓസ്ട്രേലിയയിലെ എല്ലാ ബസ്സുകളിലുമുള്ളത്.
മറ്റുള്ള രീതിയിൽ എന്തെങ്കിലും ത്രെട്ടന് ഉണ്ടെങ്കിൽ നമുക്ക് ബസ്സിൽ അലാം ബട്ടൺ ഉണ്ട്. അലാം ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ അവിടെ അത് നമ്മളെ ഓപ്പറേഷൻസിൽ ട്രിഗർ ആവും. അവർക്ക് പിന്നെ അദ്ദേഹം എന്തെങ്കിലും കൺവേഴ്സേഷൻ ആണ് നടത്തുന്നതെങ്കിൽ അത് അവർക്ക് കേൾക്കാൻ പറ്റും. ആ കൺവേഴ്സേഷനിൽ ഓപ്പറേഷനൽ മാനേജറിന് ത്രെട്ടനിങ് ആയിട്ടുള്ള എന്തെങ്കിലും കേൾക്കുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉടനെ തന്നെ പോലീസിനെ വിളിക്കും. നമ്മൾ ജി പി എസ് വഴി നമ്മളെ എവിടെ നിൽക്കുന്നു എന്നുള്ള സ്പോട്ട് അവർക്ക് അറിയാൻ പറ്റും. അവർ പോലീസിനെ അങ്ങോട്ട് വിടാനുള്ള അങ്ങനത്തെ സംവിധാനം ഉണ്ട്. ഇത് എന്ന് പറഞ്ഞാല് ദിസ് ഈസ് സംതിങ് വെരി ഡിഫറെന്റ്. ഇത് എന്ന് പറഞ്ഞാല് അയാൾ ഡോർ തുറന്ന് അയാൾ കയറി പെട്രോൾ എന്തോ ഒഴുക്കി എറിയ എന്തോ ചെയ്തു കത്തിച്ചു. അതില് നമുക്കിപ്പോ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അത് പറഞ്ഞാല് ഒരാൾ തോക്കെടുത്ത് വെടിയിക്കുന്ന പോലെയാണ് ഇപ്പൊ സംഭവം.
ഇത്രയധികം സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ അധികൃതർ തയ്യാറാകും എന്ന പ്രതീക്ഷയിലാണ് പല ഡ്രൈവർമാരും.
സിറ്റി കൗൺസിലിന്റെ ബസ്സുകൾ ഒത്തിരി സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ അവര് പുതിയതായിട്ട് ഡ്രൈവറിന്റെ അവിടെ ക്യാബിൻ ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിയാൻ എനിക്ക് സാധിച്ചത്. പക്ഷെ അതിന്റെ കൺഫർമേഷൻ ഒന്നും ഇതേവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആദ്യം ഹാഫ് കവേർഡായിട്ട് ക്യാബിൻസ് ഉണ്ടായിരുന്നു, അതിനുശേഷം പിന്നെ റിമൂവ് ചെയ്ത. കാരണം പാസഞ്ചേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ക്യാബിൻ കൊണ്ടുവരാനുള്ള ചാൻസ് ഞാൻ കൂടുതലായിട്ട് കാണുന്നുണ്ട്.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.